നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ കണക്കുകളാണ് ഈയിടെ പുറത്തുവന്നത്. കുടിയേറി പാർത്ത മലയാളികളിലും ജീവിതശൈലി രോഗങ്ങൾ ഒട്ടേറെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കുടിയേറിപ്പാർത്ത മലയാളികൾ നേരിടുന്നത് ഏതൊക്കെ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് എന്നും അവയെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നും വൊളങ്ങോങ്ങിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ധന്യ സഞ്ജീവ് സംസാരിക്കുന്നതാണ്. പ്രിയ ശ്രോതാക്കളെ, ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യരംഗത്തെ ഒട്ടേറെ വാർത്തകളും വിശേഷങ്ങളും SBS മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക, SBS ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. പോഡ്കാസ്റ്റുമായി ഞാൻ റിൻഡോ ആന്റണി. സ്വാഗതം ഡോക്ടർ ധന്യ സഞ്ജീവ് SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റിലേക്ക്.
താങ്ക് യു സോ മച്ച്
ഡോക്ടർ ധന്യ. ആദ്യമായി ചോദിക്കട്ടെ, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർത്ത മലയാളിക്ക് ജീവിതശൈലികളിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഭക്ഷണ രീതിയായിരിക്കുമല്ലോ. നാട്ടിലെ ചോറും കറികളും കൂട്ടിയുള്ള ഭക്ഷണത്തിൽ നിന്നും കൂടുതൽ മാംസ ഭക്ഷണത്തിലേക്കും ഫ്രോസൺ ഭക്ഷണത്തിലേക്കും പലരും മാറുന്നു. ഇത് ഏതൊക്കെ രീതിയിൽ കുടിയേറിയ മലയാളികളുടെ ആരോഗ്യത്തെ ബാധിക്കും?
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ മലയാളികളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്. പലരും വളരെ ബിസി ലൈഫ് സ്റ്റൈലാണ്, ഷിഫ്റ്റ് വർക്കേഴ്സാണ് ഒരുപാട് പേര്. അതുകൊണ്ട് ഹോം കുക്ക്ഡ് മീൽസിൽ നിന്നും ഒരു കൺവീനിയൻസ് മീൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഈ കൺവീനിയൻസ് മീൽസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫ്രോസൺ ഫുഡുണ്ട്, അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ഫുഡുണ്ട്, ടേക്ക് അവേ ഫുഡുണ്ട്, പിന്നെ KFC-ന്നോ മക്ഡൊണാൾഡ്സിനോ ഒക്കെ പെട്ടെന്ന് പോയി വാങ്ങിക്കഴിക്കുന്ന ഫുഡുണ്ട്. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ് ഓർ കോഡിയൽസ്, പിന്നെ കോഫി ഇൻടേക്ക് ഒക്കെ വളരെ കൂടുതലാണ്. ഡയറ്ററി ഫൈബർ ഇൻടേക്ക് വളരെ കുറവാണ്. പിന്നെ ഇതിനൊക്കെ ഉപരി എക്സസൈസ്, ഇതിൽ മലയാളികൾ വളരെ പുറകോട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. അതൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് എടുക്കുന്ന മലയാളികൾ വളരെ കുറവാണ്.
തീർച്ചയായും വ്യായാമം ചെയ്യാൻ മടിയുള്ളവരാണ് ഞാനടക്കം പലരും. ഡോക്ടർ, ഈ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ഇത്തരത്തിൽ സാധാരണ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അവ തടയാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും?
ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ടും കാണുന്നത് ഡയബറ്റീസ് മെലിറ്റസ് തന്നെയാണ്. മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസ് പൊതുവെ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആണ് ഡയബറ്റീസിന്. അതായത് ജന്മനാ തന്നെ അത് വരാനുള്ള സാധ്യത നമ്മളിൽ കൂടുതലാണ്. പിന്നെ അതിൻ്റെ കൂടെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും പ്രോസസ്ഡ് ഫുഡും ഷുഗറി ഡ്രിങ്ക്സും അതുപോലെ സെഡൻറി ആയിട്ടുള്ള ഡെസ്ക് ജോബും പിന്നെ ലോങ് ട്രാവൽസും ഇതൊക്കെ കാരണമാണ് ഡിസീസ് ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളത് ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗം, പിന്നെ സ്ട്രോക്ക്, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ബ്ലഡ് പ്രഷർ കൂടാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് നമ്മുടെ സ്ട്രെസ് ലെവൽ. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരിൽ സോൾട്ട് ഇൻടേക്ക് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഫാറ്റ് ഇൻടേക്കും കൂടുതലായിരിക്കും. ആൻഡ് ഫാറ്റ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബ്ലഡ് വെസൽസ്, സോ രക്തധമനികളിൽ ഫാറ്റ് അടിഞ്ഞിട്ട് അങ്ങനെയാണ് അതെറോസ്ക്ലിറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുകയും പിന്നീട് ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്കും ഒക്കെ ഉണ്ടാവുന്നത്. അടുത്തത് ഒബിസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണം, ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. ഫാറ്റി ലിവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ലോ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഡയറ്റും അതുപോലെ തന്നെ ഹൈ പ്രോസസ്ഡ് ഫുഡും പലതരം ക്യാൻസേഴ്സുമായിട്ട് ലിങ്ക് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എസ്പെഷ്യലി കൊളോറെക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിലുണ്ടാവുന്ന ക്യാൻസർ. പിന്നെ സ്ത്രീകളിലുണ്ടാവുന്ന ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതുപോലെ തന്നെ യൂട്രസിൽ വരുന്ന ക്യാൻസർ, ഇതിലൊക്കെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധമുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്.
മറ്റൊരു കാര്യം, വെളിച്ചെണ്ണയിൽ കൂടുതലും ഭക്ഷണം പാകം ചെയ്യുന്നവരാണല്ലോ മലയാളികൾ പലരും. ഓസ്ട്രേലിയയിലേക്ക് എത്തിയതിന് ശേഷം ഒലിവെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്നിവയിലേക്ക് മാറുന്നതും കാണാം. ഇതിൽ ശരിക്കും ഏതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന് ഏതെങ്കിലും പഠനങ്ങളുണ്ടോ?
വെളിച്ചെണ്ണ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവികർ കുക്കിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്കറിയാം നമ്മുടെ പൂർവികരിൽ ഹൃദ്രോഗം അത്ര കോമൺ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാരുടെ ധാരണ വെളിച്ചെണ്ണ ഹൃദ്രോഗത്തിന് കാരണമാവുന്നില്ല എന്നതാണ്. പക്ഷെ നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികർ 100-200 വർഷം മുന്നേ ഉള്ള നമ്മുടെ പൂർവികരുടെ ലൈഫ് സ്റ്റൈൽ നമ്മളിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. അവർ ഫിസിക്കലി വളരെ ആക്റ്റീവായിരുന്നു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കുമായിരുന്നു. നമ്മളെപ്പോലെ ടെക്നോളജിയിൽ ഇമേഴ്സ്ഡ് ആയിരുന്നില്ല അവർ. പിന്നെ അവരുടെ ഡയറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന പോലെ പ്രോസസ്ഡ് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒന്നും അവർ കഴിച്ചിരുന്നില്ല. സോ നമ്മുടെ പ്രൊഫൈൽ അവരിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് കോക്കനട്ട് ഓയിലിൽ 90% സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് LDL കൊളസ്ട്രോൾ അഥവാ ഹാംഫുൾ കൊളസ്ട്രോളിനെ കൂട്ടുന്നത്. LDL കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതും ഹൃദ്രോഗത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്നത്. ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ള ഓയിൽസ് ആണ്. ഒലീവ് ഓയിലിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കണ്ടൻറ് വളരെ കൂടുതലാണ്. ഇത് ഹാംഫുൾ കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ഗുഡ് കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യുന്നു. സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് ബേസ്ഡ് ആയിട്ട് നടത്തിയ സ്റ്റഡീസ് പറയുന്നത് റെഗുലറായിട്ട് ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഹൃദ്രോഗവും അതുപോലെ സ്ട്രോക്കിൻ്റെയും റിസ്ക് വളരെ കുറവാണ് എന്നതാണ്. പിന്നെ കനോള ഓയിൽ കാർഡിയോ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഓയിലാണ്. Omega-3 ഫാറ്റി ആസിഡ് കണ്ടൻറ് നല്ലപോലെ ഉള്ളതാണ്. അതുപോലെ തന്നെ പീനട്ട് ഓയിലും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൻ്റെ ഇഷ്യൂ, അതിൽ Omega-6 എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് Omega-3 കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. സോ ആ റേഷ്യോ അധികമായാൽ, അതായത് Omega-6 Omega-3 കൂടുതലായാൽ ഇൻഫ്ലമേറ്ററി എലമെൻറ്റ് കുറച്ച് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാർഡിയോ പ്രൊട്ടക്ഷൻ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് സൺഫ്ലവർ ഓയിൽ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ. ബട്ട് മോഡറേറ്റ് എമൗണ്ട്സിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അതുപോലെ തന്നെ മറ്റൊരു രോഗാവസ്ഥയാണല്ലോ ഈ തൈറോയിഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. സാധാരണ ഏത് പ്രായത്തിലാണ് തൈറോയിഡ് ഉണ്ടോ എന്ന് ഒരു പരിശോധന നടത്തേണ്ടത്? ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ?
തൈറോയിഡ് ഡിസോർഡേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഫിക്സഡ് ഏജ് ഇല്ല. ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് പറയുന്നത് സിംറ്റം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, അല്ലാതെ റുട്ടീൻലി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ക്ഷീണം, ടയർഡ്നെസ്, പിന്നെ വെയ്റ്റ് ചേഞ്ചസ്, വെയ്റ്റ് ഗെയിൻ ആവാം അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ആവാം, പിന്നെ മുടികൊഴിച്ചിൽ, അതുപോലെ തന്നെ സ്ത്രീകളിൽ മെൻസസ് ഇറഗുലാരിറ്റീസ്, പിന്നെ പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ നെഞ്ചിടുപ്പ്, പിന്നെ കോൾഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഹീറ്റ് ഇൻടോളറൻസ്, ഇതൊക്കെയാണ് കോമൺലി കാണുന്ന സിംറ്റംസ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് തൈറോയിഡ് പ്രോബ്ലംസ്, കുടുംബത്തിൽ ആർക്കെങ്കിലും തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റ് കണ്ടീഷൻസ്, മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സീലിയാക് ഡിസീസ്, ഇതൊക്കെ ഉള്ളവരിൽ തൈറോയിഡ് പ്രോബ്ലം കൂടെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചില മെഡിക്കേഷൻസ് എടുക്കുന്നവർ, ഇപ്പോൾ ലിത്യം എന്ന മെഡിക്കേഷൻ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് എടുക്കുന്നതാണ്, അത് തൈറോയിഡ് ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ അമിയോഡ്രോൺ എന്ന മെഡിക്കേഷൻ കാർഡിയാക് പ്രോബ്ലംസിന് എടുക്കുന്നതാണ്, അതൊക്കെ എടുക്കുന്നവരിൽ നമ്മൾ നേരത്തെ തൈറോയിഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യാറുണ്ട് പീരിയോഡിക്കലി. പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ, ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ റേഡിയേഷൻ എക്സ്പോഷർ വന്നിട്ടുള്ള ആൾക്കാരിൽ റെഗുലർലി മോണിറ്റർ ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ 60 കഴിഞ്ഞാൽ തൈറോയിഡ് അബ്നോർമാലിറ്റി വളരെ കോമൺ ആണ്. അതുകൊണ്ട് 60 കഴിഞ്ഞവരിൽ വൺസ് ഇൻ 2-3 തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. പിന്നെ കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ടത് പ്രഗ്നൻസിയിൽ, യൂഷ്വലി 6-7 ഓഫ് പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ടതാണ്.
ഓസ്ട്രേലിയക്കാരുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണല്ലോ ഓട്സ്, അതുപോലെ തന്നെ ബ്രെഡ് ഉൽപ്പന്നങ്ങൾ, ഇവ കൂടുതൽ കഴിക്കുന്നതും കാണാം. ഇത് പ്രമേഹത്തെ തടയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോഗ്യ സംരക്ഷണത്തെ സഹായിക്കുന്നതിനോ ഉതകുന്ന ഭക്ഷണങ്ങളാണോ?
ഈ ബ്രെഡിലേക്കും ഓട്സിലേക്കും സ്വിച്ച് ചെയ്യുന്ന കാര്യം ചോദിച്ചാൽ, വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് റൈസ് പോലെ തന്നെയാണ്. സോ ടൈപ്പ് ഓഫ് ബ്രെഡ് മാറ്റേഴ്സ്. ഹോൾ ഗ്രെയിൻ ബ്രെഡ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ആണെങ്കിൽ ഈ പറഞ്ഞ അത്രയും റിഫൈൻഡ് അല്ല. സോ പെട്ടെന്ന് ബോഡിയിലേക്ക് അബ്സോർബ്ഡ് ആവില്ല. അപ്പോൾ ഒരു സ്ലോ ആൻഡ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻസുലിൻ റിലീസ് ആയിരിക്കും. അതുപോലെ ഷുഗർ ലെവൽസ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവും. അരിയാഹാരം കഴിച്ചാണ് മലയാളികൾ ശീലിച്ചിരിക്കുന്നത്. ഈ അരി എസ്പെഷ്യലി വൈറ്റ് റൈസ് എന്ന് പറയുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ്ഡ് ആവുന്നു നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ. സോ ഒരു ഹൈ ഷുഗർ ലോഡ് ബ്ലഡിലേക്ക് ഉണ്ടാക്കുന്നു, അതുമൂലം പെട്ടെന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നു. സോ 3-4 നേരം ഇങ്ങനെ അരിയാഹാരം തന്നെ കഴിക്കുന്നവരിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവുന്നു. കാലക്രമേണ നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്നു. അങ്ങനെയാണ് ഡയബറ്റീസിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്.
അവസാനമായി ഡോക്ടർ, ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ജീവിതശൈലികളിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇത്തരം അസുഖങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നത്?
സി, അൾട്ടിമേറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ചാൽ ഓവറോൾ ഡയറ്ററി ഹാബിറ്റ് തന്നെയാണ്. പോർഷൻ സൈസ് മാറ്റേഴ്സ് അലോട്ട്. ഇപ്പോൾ ഒരാൾ അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ഹോൾ ഗ്രെയിൻ ബ്രെഡിലേക്ക് സ്വിച്ച് ചെയ്തെന്നിരിക്കട്ടെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 1 or 2 slices ഓഫ് ബ്രെഡ് പെർ മീൽ, അയാൾ 5 or 6 slices എടുക്കുവാണെങ്കിൽ ആ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് അയാൾക്ക് കിട്ടില്ല. അപ്പോൾ അയാളുടെ കൺസെപ്റ്റിൽ അയാൾ ഹെൽത്തി ഡയറ്റായിരിക്കും കഴിക്കുന്നത്, ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല. എൻ്റെ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റൈസ് എന്ന് പറയുന്നത് മലയാളിക്ക് അൺറിയലിസ്റ്റിക് ആയിരിക്കും. കാരണം നമ്മുടെ കൾച്ചറലി ഫെമിലിയർ അല്ലെങ്കിൽ കൾച്ചറലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണത്. സോ വാട്ട് മാറ്റേഴ്സ് ഇസ് ദ ബാലൻസ്. സോ മോഡറേറ്റ് എമൗണ്ട്സിൽ ഇപ്പോൾ റിഫൈൻഡ് വൈറ്റ് റൈസ് കുറയ്ക്കുക, അളവ് കുറയ്ക്കുക. ഇപ്പോൾ ഒരു ചെറിയ പോർഷൻ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 1 or 2 meals ഒരു ദിവസത്തെ ഹോൾ ഗ്രെയിൻ ബ്രെഡിലേക്കോ അല്ലെങ്കിൽ ഓട്സിലേക്കോ സ്വിച്ച് ചെയ്താൽ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് അവർക്കുണ്ടാവും. പിന്നെ ആഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക് വേണം, അതുപോലെ ഹെൽത്തി ഓയിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം, പ്ലെന്റി ഓഫ് വെജിറ്റബിൾസ്, പിന്നെ ലെഗ്യൂംസിലെ പയറുവർഗ്ഗങ്ങൾ. ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നതോ ആയ കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. വണ്ണം അല്ലെ വെയിറ്റ് കുറയുന്ന മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, പ്രധാനമായിട്ടും അബ്ഡോമിനൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ വെയ്സ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ വയറ് പാടില്ല, കുടവയറ്, ദാറ്റ് ഇസ് അൺഹെൽത്തി. വെയിറ്റ് വെറുതെ കുറച്ചിട്ട് കാര്യമില്ല, പ്രധാനമായിട്ടും കുടവയറും വെയ്സ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ അബ്ഡോമിനൽ സർക്കംഫറൻസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം.
വളരെ നന്ദി ഡോക്ടർ ധന്യ സഞ്ജീവ് ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു SBS മലയാളം ആൻഡ് താങ്ക് യു റിൻഡോ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ചൂസ് ചെയ്തതിനും അതുപോലെ ഇതിൻ്റെ സ്പീക്കറായിട്ട് എന്നെ വിളിച്ചതിനും ഒരുപാട് നന്ദി.
പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ നമ്മൾ കേട്ടത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർത്ത മലയാളികൾ നേരിടുന്നത് ഏതൊക്കെ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് എന്നും അവയെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നും വൊളങ്ങോങ്ങിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ധന്യ സഞ്ജീവ് സംസാരിക്കുന്നതാണ്. ഈ അഭിമുഖത്തിൽ പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ ഉപദേശം തേടേണ്ടതാണ്. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും വരാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റിൻഡോ ആന്റണി.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.